الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الله سبحانه وتعالى لدينا إسلامي لا إله إلا الله يعني كلمة الشهادة أدن الله براداني من دانا يعني أرياته ورمسلم مدائك غيلا ഒരു മുസ്ലിമിന്റെ ജീവിതം ആരംഭിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിലാണ്. അവന്റെ ജീവിതം മുഴുവൻ അവൻ സമർപ്പിച്ചിരിക്കുന്നത് ഈ കലിമത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനം പൂർത്തീകരിക്കുക എന്നതാണ് ഒരു മുസ്ലിം ആഗ്രഹിക്കുന്ന അവന്റെ ആഗ്രഹങ്ങളിൽ ഏറ്റവും വലുത്. ഇങ്ങനെ ഏതൊരു മുസൽമാന്റെയും ജീവിതത്തിൽ അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്. ഇസ്ലാമിൽ അതിന് വലിയ ശ്രേഷ്ഠതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖല അൽജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അറിഞ്ഞുകൊണ്ട് മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു മുഹമ്മദിൽ പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് അഞ്ച് കാര്യങ്ങൾക്കും ഇടയം. ഒന്നാമത്തെ കാര്യമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധനം മക്കയിൽ ആരംഭിക്കുന്നത്, പത്ത് വർഷക്കാലം അവിടുന്ന് ക്ഷണിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിലേക്കാണ്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ വന്നതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽമജാദിലെ ചന്തയിൽ ഉയരമുള്ള ഒരു പ്രദേശത്ത് കയറി നിന്ന് വിളിച്ചു പറയുമായിരുന്നു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, അല്ലയോ ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, അങ്ങനെയായാൽ നിങ്ങൾ വിജയിക്കും. അവിടുത്തെ അവസാന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ഒരു വർഷം മുൻപ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ് ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ് ഫലിയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലയോ മുആദേ, നീ പോകുന്നത് യമനിലേക്കാണ്. അഹലിൽ കിതാബുകാരിൽപ്പെട്ട യഹൂദന്മാർ ധാരാളമുള്ള പ്രദേശത്തേക്കാണ്. നീ ആദ്യം ക്ഷണിക്കുന്നത്, ആദ്യം പ്രബോധനം ചെയ്യുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിലേക്കായിരിക്കണം. ഇസ്ലാമിന്റെ പ്രബോധനം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ കലിമത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംഭവ ബഹുലമായ ജീവിതം, അതിൽ നിന്ന് വിടപറഞ്ഞ് മരണപ്പെടുന്നതിന് തൊട്ടുമുൻപ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറയുകയാണ്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാര ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. അല്ലാഹു സുബ്ഹാനഹു വതആല യഹൂദരെയും നസ്രാനികളെയും ശപിക്കട്ടെ, അവരവരുടെ നബിമാരുടെ കബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹിനെതിരാകുന്ന കാര്യത്തിൽ നിന്ന് താക്കീത് ചെയ്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. ചുരുക്കത്തിൽ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഈ കലിമത്ത് ആദ്യം മുതൽ അവസാനം വരെയുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനോട് പറഞ്ഞ വാക്കെത്ര സത്യമാണ്. അല്ലയോ മകനെ, യാ ബുനയ്യ, അല്ലയോ മകനെ, ആമുറുക ബിത്തൗഹീദ്, ഞാൻ നിന്നോട് ആദ്യമായി തൗഹീദ് കൽപ്പിക്കട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കൽപ്പിക്കട്ടെ. ആ കലിമത്ത് നീ ആകാശഭൂമികൾക്ക് പകരമായി വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അതിനെ രണ്ടായി മുറിച്ചു കളയും എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കെത്ര സത്യമാണ്. എന്നാൽ സഹോദര, ഈ കലിമത്തുമായുള്ള നമ്മുടെ ബന്ധമെന്തൻ? എത്രമാത്രം ഈ വാക്കിനെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്? ഇത് വളരെ ഗൗരവത്തിൽ നാം ആലോചിക്കേണ്ട കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ അടിസ്ഥാനപരമായ രണ്ട് സ്തംഭങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനേകം തവണ പഠിപ്പിച്ചു തന്ന ഖുർആനിൽ ധാരാളക്കണക്കിന് ആയത്തുകളിൽ സൂചന കാണാൻ കഴിയുന്ന രണ്ട് സ്തംഭങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഒരാളുടെ മനസ്സിൽ, അയാളുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ രണ്ട് സ്തംഭങ്ങൾ അയാളിൽ ഉണ്ടായിരിക്കണം. അതിലൊന്നാമത്തെ കാര്യം അന്നഫിയു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ആദ്യത്തെ ഭാഗം അതാണ്. ലാ ഇലാഹ, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ, വിഗ്രഹങ്ങളാകട്ടെ, ഇലാഹുകളാകട്ടെ, അന്താദുകളാകട്ടെ, അർബാബുകളാകട്ടെ, എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹുവിന് പുറമെ പങ്കുചേർക്കപ്പെടുന്നവയായി ഉണ്ടോ, അവയെല്ലാം നിരർത്ഥകങ്ങളാണ്. അവക്കൊന്നും ആരാധനയ്ക്ക് അവകാശമില്ല. അവയെ ആരാധിക്കുക എന്നത് ഏറ്റവും വലിയ അനീതിയാണ് എന്ന ഒന്നാമത്തെ നിഷേധത്തിന്റെ ഭാഗമാണത്. ഒരു നിഷേധവുമാണ്, നിഷേധവുമായാണ് ലാ ഇലാഹ ഇല്ലല്ല തുടക്കം കുറിക്കുന്നത്. ലാ ഇലാഹ, അതൊരു തള്ളിപ്പറയലാണ്. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതുപോലെ, അറ്റഹല്ലി സുമ്മറ്റഹല്ലി, ആദ്യം നീ നിന്റെ ഹൃദയത്തിൽ നിന്ന്, ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എന്തെല്ലാം ബന്ധങ്ങളുണ്ടോ അതിന്റെ എല്ലാം വേരുകൾ അറുത്തു മാറ്റണം. അവിടെ നീ പ്രതിഷ്ഠിച്ചിട്ടുള്ള എന്തെല്ലാം അള്ളാഹുവിന് പുറമെ നിന്റെ ഹൃദയം ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെയെല്ലാം നീ എടുത്തു പുറത്തേക്കറിയണം. ഒന്നും നിന്റെ ഹൃദയത്തിൽ ബാക്കിയാകാൻ പാടില്ല. അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നീ എടുത്തു കളയണം, അതിനെ നീ ശുദ്ധമാക്കണം. ഒരാളൊരു മുറി വൃത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്റെ ശരീരം വൃത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ആദ്യം തന്നെ അയാളുടെ ശരീരത്തിൽ അത്ര പുരട്ടുകയല്ല ചെയ്യുക. അതല്ലെങ്കിൽ ആദ്യം തന്നെ അയാളുടെ മുറിയിൽ ഏറ്റവും മനോഹരമായ വിരിപ്പ് വിരിക്കുകയല്ല ചെയ്യുക. മറിച്ച് ആ വിരിപ്പ് വിരിക്കുന്നതിന് മുൻപ്, അതല്ലെങ്കിൽ ശരീരത്തിൽ സുഗന്ധം പുരട്ടുന്നതിന് മുൻപ് ആദ്യം ആ മുറിയിൽ നിന്നുള്ള വൃത്തികേടുകൾ അയാൾ പുറത്തേക്ക് നീക്കും. അവിടെയുള്ള പൊടിയും ചെളിയും വൃത്തികേടുകളും അതെല്ലാം നീക്കിയതിന് ശേഷമാണ് അവിടെ വൃത്തിയുള്ള പുതപ്പ് അയാൾ അത് അവിടെ വിരിക്കുക. അതല്ലെങ്കിൽ ശരീരത്തിൽ അത്ര പുരട്ടുക. അതുപോലെ തന്നെയായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ഓർഡർ അതൻ, തർത്തീബതൻ. ആദ്യം നീ നിന്റെ ഹൃദയത്തിൽ നിന്നെല്ലാം എടുത്തു പുറത്തേക്ക് കളയണം. ഹൃദയത്തിൽ ഒന്നും ബാക്കിയാകാൻ പാടില്ല. എന്നിട്ട് നീ അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം സ്ഥാനം നൽകണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ രണ്ടാമത്തെ ഭാഗം. ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഒഴികെ. ഇത് ഹൃദയത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന രീതിയാണ്. അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് എന്ന് പറയുന്നതിനേക്കാൾ, അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ഇബാദത്തില്ല എന്ന് പറയുന്ന സന്ദർഭത്തിൽ അത് ഹൃദയത്തിൽ കൂടുതൽ പറ്റിപ്പിടിച്ചിരിക്കും. അതിന്റെ വേരുകൾ ആഴത്തിലിറങ്ങും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, ഫമഥലു കലിമത്തിൻ തയ്യിബത്തിൻ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. ഒരു നല്ല വാക്കിന്റെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ ഉപമ അതൊരു വലിയ വടവൃക്ഷത്തിന്റെ ഉപമയാണ്. അതിന്റെ വേരുകൾ ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. അതിന്റെ ശാഖകളാകട്ടെ ആകാശത്തിൽ മുട്ടി നിൽക്കുകയാണ്. അങ്ങനെയായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്ഥാനം. അതിന്റെ ആ വേരുകൾ ആഴത്തിൽ പതിഞ്ഞിരിക്കണം. ആ കലിമത്ത് നമ്മെ തിന്മകളിൽ നിന്ന് മാറ്റി നിർത്തണം. കേവലം ജാറങ്ങളിൽ നിന്ന് മാത്രമല്ല, വിഗ്രഹങ്ങളിൽ നിന്ന് മാത്രമല്ല, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആൾ ദൈവങ്ങളിൽ നിന്ന് മാത്രമല്ല. അങ്ങനെ ഒരാൾക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നിഅമത്ത് തന്നെയാണ്, സംശയമില്ല. എന്നാൽ അതിനോടൊപ്പം ഈ കലിമത്ത് അവന്റെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തുകയും അവന്റെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും മാറ്റമുണ്ടാക്കുകയും ചെയ്യണം. അതല്ലേ സഹാബികൾക്ക് സംഭവിച്ചത്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് പറഞ്ഞപ്പോൾ വർഷങ്ങളായി അവർ കുടിച്ചിരുന്ന മദ്യം അവർക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു. അവരുടെ സംസ്കാരത്തിൽ ഇഴുകിച്ചേർന്നിരുന്ന വ്യഭിചാരത്തെ അവർക്ക് അകറ്റി നിർത്താൻ കഴിഞ്ഞു. അനേകം തെമ്മാടിത്തരങ്ങളും വൃത്തികേടുകളും അവരുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതെയായി. എങ്ങനെയാണത് മാറിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരൊറ്റ കലിമത്ത് കൊണ്ട് മാത്രമാണ്. അതാണ് അവരെ മാറ്റിയത്. ആ മാറ്റം നമ്മളിലും ഈ കലിമത്ത് ഉണ്ടാക്കേണ്ടതുണ്ട്. അത് പലപ്പോഴും ഈ കലിമത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ സ്വാധീനങ്ങൾ അത് നമ്മുടെ ഹൃദയത്തിലില്ല ഉണ്ടാകാതെ പോകുന്നത്. അതുകൊണ്ട് സഹോദര പണ്ഡിതന്മാർ ഈ കാര്യം എളുപ്പത്തിൽ മനസ്സിലാകുന്നതിനു വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ ആദ്യമായി നീ നിഷേധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഒരാൾ പ്രഖ്യാപിച്ചാൽ നാല് കാര്യങ്ങൾ അയാൾ നിഷേധിച്ചിരിക്കണം, നാല് കാര്യങ്ങൾ അയാൾ തള്ളിപ്പറഞ്ഞിരിക്കണം. അതിനോട് ശക്തമായ വെറുപ്പും വിദ്വേഷവും അതെല്ലാം ഈ ദുനിയാവിൽ അങ്ങേയറ്റത്ത ദുൽമാണ് അതിക്രമമാണ് എന്ന ചിന്തയും അവന്റെ മനസ്സിൽ ഉറച്ചു നിൽക്കണം. ആ നാല് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഇലാഹുകളാണ്, അള്ളാഹുവിന് പുറമെയുള്ള ഇലാഹുകൾ. പണ്ഡിതന്മാർ പറഞ്ഞു, ഇലാഹ് എന്നതിന്റെ ഉദ്ദേശം പ്രയാസങ്ങളിൽ ആ പ്രയാസം നീക്കിത്തരാൻ നീ ആരെയാണോ പ്രതീക്ഷയർപ്പിക്കുന്നത്, ബുദ്ധിമുട്ടുകളിൽ ആ ബുദ്ധിമുട്ടുകൾ നീക്കാൻ വേണ്ടി നീ ആരിലേക്കാണോ അഭയം തേടുന്നത്, നീ നന്മകൾ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ ആ നന്മകൾക്ക് വേണ്ടി പ്രതീക്ഷയുമായി നീ ആരുടെ അടുക്കലേക്കാണോ പോകുന്നത്, അവനാണ് നിന്റെ ഇലാഹ്. പ്രയാസങ്ങളിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ഭാര്യക്കോ കുടുംബത്തിനോ മക്കൾക്കോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആരിലേക്കാണോ നീ കൈവർത്തുന്നത്, ആരുടെ അടുക്കലേക്കാണോ നിന്റെ ഹൃദയം ചായുന്നത്, അവനാണ് നിന്റെ ഇലാഹ്. അതിന് തെളിവായി അവർ ഖുർആനിൽ ആയത്തോതി. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅ വയക്ഷിഫു സുഅ വയജഅലുകും ഖുലഫാഅൽ അർദ് ആ ഇലാഹുൻ മഅല്ലാഹ്. അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅ, പ്രയാസത്തിൽ ദുരിതത്തിൽ അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന മനുഷ്യൻ അവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർക്കുത്തരം നൽകുന്നതാരാണ്? വയക്ഷിഫു സുഅ, അവന്റെ പ്രയാസത്തെ നീക്കിക്കൊടുക്കുന്നതാരാണ്? വയജഅലുകും ഖുലഫാഅൽ അർദ്, നിങ്ങളെ ഭൂമിയിലെ ഖലീഫമാരാക്കുന്നതാരാണ്? അഇലാഹുൻ മഅല്ലാഹ്, അല്ലാഹുവിന് പുറമെ മറ്റൊരു ഇലാഹുണ്ടോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. അഇലാഹുൻ മഅല്ലാഹ്, അല്ലാഹുവിന് പുറമെ മറ്റൊരു ഇലാഹുണ്ടോ? ആരാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ നീക്കിത്തരുന്നവനാണ്. സുബ്ഹാനല്ലാഹ്, ഈ കലിമത്ത് പറഞ്ഞ എത്രയെത്ര ആളുകളാണ് അവരുടെ പ്രയാസങ്ങൾ അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നവരുണ്ട്, വിഗ്രഹങ്ങളിലേക്ക് അഭയം തേടുന്നവരുണ്ട്, അമ്പിയാക്കന്മാരിലും ഔലിയാക്കന്മാരിലും ജാറങ്ങളിലും മക്ബറകളിലും ദർഗകളിലും അഭയം തേടുന്നവരുണ്ട്. അവരുടെ ഇലാഹ് ഈ പറഞ്ഞ സൃഷ്ടികളും വസ്തുക്കളും തന്നെയാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് പ്രാവർത്തികമാക്കിയിട്ടില്ല. അവരുടെ മനസ്സിൽ അത് യാതൊരു നിലക്കുമുള്ള മാറ്റമുണ്ടാക്കിയിട്ടില്ല. അവർക്ക് എന്താണ് പറയുന്നത് എന്ന് തന്നെ അറിയുകയില്ല. അതുകൊണ്ടല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ആ വാക്യം പറയാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ മുശ്രിക്കുകൾ പറഞ്ഞു, അവർ പറഞ്ഞു, അജഅലൽ ആലിഹത ഇലാഹം വാഹിദ, ഇതാ ഇവൻ എല്ലാ ഇലാഹുകളെയും എല്ലാ ആരാധ്യന്മാരെയും ഒരൊറ്റ ആരാധ്യനാക്കിയിരിക്കുന്നു. പ്രയാസങ്ങളിൽ ദുരിതങ്ങളിൽ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് ഒരൊറ്റ ഒരുത്തരോട് മാത്രമാണ് എന്നാണ് അവൻ പറയുന്നത്. അതാണ് അവർക്ക് പറ്റാതെ പോയത്. അതേ വിശ്വാസമാണ് ഇന്ന് മുസ്ലിമീങ്ങളിൽ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന ആളുകളിൽ വലിയൊരു വിഭാഗത്തിന്റെ അടുക്കലും കാണപ്പെടുന്നത്. അതുകൊണ്ട് സഹോദര, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട മാറ്റം ഇതാണ്. എല്ലാ ഇലാഹുകളെയും നീ എടുത്ത് പുറത്തേക്ക് കളയണം. എന്റെ പ്രയാസങ്ങളിൽ നിന്നെ സഹായിക്കുന്നത് റബ്ബാണ്, അവനിലേക്ക് മാത്രമേ നീ അഭയം തേടി പോകാൻ പാടുള്ളൂ. അവനെയാണ് നീ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക നബിയെ, ഞാൻ അവരോട് ഖരീബാണ്, അടുത്തുള്ളവന്. അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പടിയാണിത്. അൽഹംദുലില്ലാഹ്, ഇത് പലരിലും കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ അള്ളാഹുവിന് പുറമെയുള്ള ആളുകളിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കുക എന്നത്. പക്ഷേ സഹോദര, ഒരിക്കലും നീ നിർഭയനായിരിക്കരുത്. ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ആദ്യത്തെ പടി അത് നീ ചവിട്ടി എന്നതുകൊണ്ട് ഇല്ല, ഇനി ഈ പടിയിൽ നിന്ന് ഞാൻ ഒരിക്കലും താഴോട്ട് വീണുപോകില്ല എന്ന് നീ വിചാരിക്കാൻ പാടില്ല. ഈമാനിന്റെ ശക്തി കുറവിൽ നിന്ന്, ഈമാനിന്റെ ദൗർബല്യത്തിൽ നിന്നാണ് ആ ചിന്ത വരിക. ഇസ്ലാമിലല്ലാതെ ഞാൻ മരിക്കില്ല, അല്ലെങ്കിൽ ഷിർക്കിൽ ഞാൻ ഒരിക്കലും കൂടുപോകില്ല എന്ന് നീ ചിന്തിക്കരുത്. നീ കേട്ടിട്ടില്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന? ആരാണ് ഇബ്രാഹിം? വിഗ്രഹങ്ങൾ തകർത്ത ഇസ്ലാമിന്റെ ആദർശ പിതാവൻ. ഇബ്രാഹിമിന്റെ പ്രാർത്ഥന എന്താണ്? റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വർസുഖ് അഹ്ലഹു മിനൽ സമറാത് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വജ്നുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നതിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണം. ആരാണ് വിഗ്രഹങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് നിർഭയത്വമില്ലെങ്കിൽ മറ്റാർക്കാണ് നിർഭയത്വം ഉണ്ടാകുക? സലഫുകൾ പറഞ്ഞതുപോലെ ഇബ്രാഹിമിന് ഷിർക്കിൽ നിന്ന് നിർഭയത്വമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് നിർഭയത്വം ഉണ്ടാകുക? അതുകൊണ്ട് സഹോദര, അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന ഈ നാവ് കൊണ്ട് അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിപ്പിക്കാൻ റബ്ബിന് സാധിക്കുമെന്ന് നീ ഓർക്കണം. അള്ളാഹുവിന്റെ മസ്ജിദിൽ അവന് മാത്രം സുജൂദ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ നിന്റെ തലവെപ്പിക്കാൻ അള്ളാഹുവിന് കഴിയുമെന്ന് നീ അറിയണം. അതുകൊണ്ട് ഈ നിഅമത്തിന് നീ അള്ളാഹുവിന് ശുക്ർ പറയണം. എപ്പോഴും നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നീ കേട്ടിട്ടില്ലേ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖുലൂബനാ അലാ ത്വാഅതിക്. അള്ളാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, ഞങ്ങളുടെ ഹൃദയത്തെ നീ അനുസരിക്കുന്നതിൽ നീ ഉറപ്പിച്ചു നിർത്തണം. അപ്പോൾ ഒന്നാമത്തെ പടിയിടാൻ, ചില ആളുകൾ ഇത് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇതൊന്നും പേടിക്കാനുള്ള കാര്യമല്ലല്ലോ, ഇതൊക്കെ എന്തിനാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, ഇതൊക്കെ മടുപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് വിചാരിക്കുന്നുണ്ടാകാം. അവരോട് നമുക്ക് പറയാനുള്ളത്, റസൂലുള്ളയുടെ ദാവത്ത് നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. അതിന്റെ തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും എപ്പോഴും തൗഹീദിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. ഖുർആനിലെ സൂറത്തുകൾ നിങ്ങൾ എടുത്തു നോക്കുക, അതിലെ ഏത് സൂറത്തുകളിലാണ് നിങ്ങൾക്ക് തൗഹീദ് കാണാൻ കഴിയാതിരിക്കുക? എവിടെയും അതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ നിസ്കരിക്കുന്നു എല്ലാ ദിവസവും, ആ നിസ്കാരത്തിൽ എല്ലാ ദിവസവും ആവർത്തിച്ച് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലൂടെയും മറ്റ് ആയത്തുകളിലൂടെയും തൗഹീദിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത് എത്ര ഓർമ്മപ്പെടുത്തിയാലും മറന്നുപോകാൻ പാടില്ലാത്ത, മടുക്കാൻ പാടില്ലാത്ത ഏറ്റവും വലിയ നിഅമത്താണ്, ഏറ്റവും വലിയ അടിസ്ഥാനമാണ് എന്ന് നാം ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇലാഹുകളാണ്. രണ്ടാമത്തെ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞു, അത്തവാഗീത്, ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞവൻ അവന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട രണ്ടാമത്തെ കാര്യം താഗൂത്തുകളെയാണ്. ആരാണ് താഗൂത്തുകൾ എന്ന് പറഞ്ഞാൽ, ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, കുല്ലു മൻ ഉബിദ മിൻ ദൂനില്ലാഹ് ഫഹുവ റാദിൻ അൻഹു. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുകയും അതിൽ തൃപ്തി കാണുകയും ചെയ്യുന്ന ആരെല്ലാം ഉണ്ടോ അവരെല്ലാം താഗൂത്തുകളാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരൊക്കെയുണ്ടോ, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലുള്ള ആൾ ദൈവങ്ങൾ, അമ്മമാരും സ്വാമിമാരും, ഇവർ താഗൂത്തുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ താഗൂത്തുകളെന്ന് വിളിക്കപ്പെടാവുന്ന ആളുകളാണ് തങ്ങളെ ആരാധിക്കണമെന്ന് പറയുന്ന, ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന ചില തങ്ങന്മാരും അതുപോലെ ബീവിമാരും ഒക്കെ തങ്ങളുടെ അടുക്കലേക്ക് പ്രയാസങ്ങൾ പറയണമെന്നാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകൾ അള്ളാഹുവിന് പുറമെ തങ്ങൾ ആരാധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ താഗൂത്തുകളാണ്. അതുപോലെ തന്നെ താഗൂത്തുകളുടെ നേതാവാണ് ഷെയ്ത്താൻ. അവൻ ധാരാളക്കണക്കിന് ഇബാദത്തുകൾ സ്വീകരിക്കുന്നുണ്ട്, അവനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ആരൊക്കെയാണോ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുകയും അതിൽ തൃപ്തി കാണുകയും ചെയ്യുന്നത്, അവരെല്ലാം താഹൂത്തുകളാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ തനിക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ഉദാഹരണത്തിന്, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അവകാശങ്ങളിൽ പെട്ടതാണ്, അവന് മാത്രം അർഹതപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് ഹലാലും ഹറാമും വേർതിരിക്കുക എന്നത്. ഇന്നത് ഹലാലാണ്, ഇന്നത് ഹറാമാണ് എന്ന് പറയാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണ്. മറ്റൊരാൾക്കും അതിന് അവകാശമില്ല. അത് തങ്ങൾക്കുമുണ്ട്. തങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ നിയമമാക്കാനും തോന്നുമ്പോൾ അനുവദനീയമാക്കാനും തോന്നുമ്പോൾ നിഷിദ്ധമാക്കാനും കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ താഗൂത്തുകളിൽ പെട്ടവരാണ്. ഇത്തരം താഗൂത്തുകളെ അകറ്റി നിർത്തൽ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ആദ്യത്തെ പടികളിൽ ഒന്നാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇബ്ദുല്ലാഹ വജ്തനിബു ത്താഗൂത്ത്. ഞാൻ എല്ലാ ഉമ്മത്തിലേക്കും റസൂലിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവർ ക്ഷണിച്ച കാര്യം എന്താണ്? അൻ ഇബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. ഒന്നാമത്തെ കാര്യം അതാണ്, വജ്തനിബു ത്താഗൂത്ത്. രണ്ടാമത്തെ കാര്യം താഗൂത്തുകളെ ഒഴിവാക്കണം എന്നതാണ്. ഇത് നേരെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവയെ ഒഴിവാക്കുക. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗൈ ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുഅ്മിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ ലാ ഇൻഫിസാമ ലഹാ. അല്ലാഹുവിന്റെ ദീനിൽ ബലാത്കാരമില്ല. സത്യവും അസത്യവും വേർതിരിഞ്ഞിരിക്കുന്നു, വടികേടും സന്മാർഗവും ഇതാ വേർതിരിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അവയെ അവിശ്വസിക്കുകയും വയുഅ്മിൻ ബില്ലാഹ് അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തുവോ, ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ, അവൻ ഉർവത്തുൽ വുസ്ഖയിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, ഉർവത്തുൽ വുസ്ഖാ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബലിഷ്ഠമായ കയർ എന്ന് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചാൽ അയാളിൽ ഉണ്ടാകേണ്ട സ്വഭാവമാണ് താഗൂത്തിനെ ഒഴിവാക്കുക എന്നത്. വ്യത്യസ്തങ്ങളായ താഗൂത്തുകളുണ്ട്. അൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല പല താഗൂത്തുകളെയും എണ്ണിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിക്ക് എതിരായി വിധിക്കുന്ന ഭരണകൂടങ്ങളും അതുപോലെ തന്നെ അത്തരം സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഇസ്ലാമിന്റെ ഭാഷയിൽ താഗൂത്ത് എന്നതിന്റെ പരിധിയിലാണ് പെടുക. അത്തരം സംവിധാനങ്ങൾ അവക്ക് വിധിക്കാനുള്ള അവകാശമില്ല. അവ ദാലിമീങ്ങളാണ് അവയിൽ അവിശ്വസിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ പ്രഖ്യാപനത്തോടൊപ്പം തന്നെ അനിവാര്യമായി വരുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കലിമത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد لا إله إلا الله എന്ന കലിമത്ത് ഒരാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നാല് കാര്യങ്ങൾ അയാൾ നിഷേധിച്ചിരിക്കണമെന്ന് നാം പറയുകയുണ്ടായി. അതിൽ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നാം ഓർമ്മപ്പെടുത്തി. ഒന്ന് ഇലാഹുകളാണ്, രണ്ടാമത്തേത് താഗൂത്തുകളാണ്. മൂന്നാമത്തെ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞു, മൂന്നാമതൊരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് അർബാബുകളെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യഹൂദ നസറാനികളെ കുറിച്ച് പറയവേ അല്ലാഹു തആല പറഞ്ഞു, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അവർ യഹൂദരും നസറാനികളും അവർ തങ്ങളുടെ പണ്ഡിത പുരോഹിതന്മാരെ അള്ളാഹുവിന് പുറമെയുള്ള അർബാബുകളാക്കി. ഈ ആയത്ത് കേട്ടപ്പോൾ പണ്ട് നസറാനിയായിരുന്ന അദി ഇബ്നു ഹാതിം റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹി മാ കുന്ന നഅബുദുഹും. അല്ലാഹുവിന്റെ റസൂലെ, ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് പണ്ഡിത പുരോഹിതന്മാരെ യഹൂദരും നസറാനികളും റബ്ബുകളാക്കി എന്നാണല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ റസൂലെ, ഞാനൊരു നസറാനിയായിരുന്നു, നസറാനികൾ അവരുടെ പുരോഹിതന്മാരെ അല്ലാഹുവിന് തുല്യനായ റബ്ബായി കാണാറില്ലായിരുന്നു. വേറെ ചില റിവായത്തുകൾ വന്നതുപോലെ അവരവരെ ആരാധിക്കാറില്ലായിരുന്നു. നസറാനി പള്ളിയിൽ പോയാൽ, യഹൂദരുടെ സിനഗോഗിൽ പോയാൽ അവരവരുടെ പുരോഹിതനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയില്ല. അതല്ലെങ്കിൽ അവരുടെ പുരോഹിതന് മുന്നിൽ സുജൂദ് ചെയ്യുന്നത് ചിലപ്പോൾ നിനക്ക് കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ശരി തന്നെയാണ്, അവർ അവരെ നേരെ പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ അവരുടെ ആരാധന എന്തായിരുന്നു? വലാകിന്നഹും കാനു ഇദാ അഹല്ലു ഷൈഅൻ ഇസ്തഹല്ലു. അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ ഒരു കാര്യം പുരോഹിതന്മാർ ഹലാലാക്കിയാൽ അവരതിനെ ഹലാലായി കാണും. നമ്മുടെ ചരിത്രത്തിലും ഇപ്പോഴും യഹൂദരുടെയും നസറാനികളുടെയും കഥ ഇത് തന്നെയാണ്. വലിയൊരു കൊല്ലം വരെ, അടുത്ത ഒരു കാലഘട്ടം വരെ അവരുടെ അടുക്കൽ സ്വവർഗരതി എന്നത് വളരെ നിഷിദ്ധമായ തിന്മയായിരുന്നു. എന്നാൽ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഇപ്പോൾ പോപ്പും ഒപ്പമുള്ള ബിഷപ്പുമാരുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം ചിന്തകൾ അല്ലെങ്കിൽ ഇത്തരം മൂർത്തികേടുകൾ അത് അനുവദിക്കപ്പെടേണ്ടതാണ് എന്നാണ്. അപ്പോൾ കാലഘട്ടങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് അവിടെ ഹറാമും ഹലാലും മാറും, പല കാര്യങ്ങളും മാറിമറിയും. പലിശ ഹലാലായതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അല്ലാഹു കച്ചവടം ഹലാലാക്കിയിട്ടുണ്ട്, പലിശ ഹറാമാക്കിയിട്ടുണ്ട്. അപ്രകാരമായിരുന്നു നിയമം. എന്നാൽ യഹൂദന്മാർ അത് മാറ്റിമറിച്ചു. അവർ പറഞ്ഞു, ഇന്നമൽ ബൈഉ മിസ്ലു റിബ, കച്ചവടമെന്നാൽ പലിശ എന്നാൽ കച്ചവടം പോലെയാണ്, അത് രണ്ടും സമമാണ്, തുല്യമാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുന്ന ഒരു വിഭാഗം അവരാണ് അർബാബുകൾ. ചിലർ വിചാരിച്ചേക്കാം ഈ ചിന്താഗതി ഇസ്ലാമിക സമൂഹത്തിലേക്ക് കയറിപ്പറ്റിയിട്ടില്ല എന്ന്. ഇല്ല, ഇസ്ലാമിക സമൂഹത്തിലും ഇതുണ്ട്. പണ്ഡിതന്മാർ ചില വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിപരീതമായി ഘടകവിരുദ്ധമായി അള്ളാഹുവിന്റെ ആയത്തോ റസൂലുള്ളയുടെ ഹദീസോ അവന്റെ കൺമുന്നിൽ കാണുകയും അതിന്റെ അർത്ഥം അവന് പണ്ഡിതന്മാർ വിശദീകരിച്ച് നൽകുകയും വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്താലും അവൻ അഭിപ്രായം എടുക്കുകയില്ല. പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് അവന്റെ അഭിപ്രായം. പണ്ഡിതന്മാർ ഹലാലാക്കിയതാണ് അവന്റെ അടുക്കൽ ഹലാൽ, അവർ ഹറാമാക്കിയതാണ് അവന്റെ അടുക്കൽ ഹറാം. ഇപ്പോഴും അത്തരത്തിലുള്ള ധാരാളക്കണക്കിന് ആളുകളുണ്ട്. ഈ പറഞ്ഞ പണ്ഡിതന്മാർ, അവർ ചിലപ്പോൾ ഇസ്ലാമിന്റെ നേതാക്കന്മാരായ ശരിയായ പണ്ഡിതന്മാരായിരിക്കും, ചിലപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത കടുത്ത ജാഹിലിയങ്ങളായിരിക്കും. പല ആളുകളും പലരെയാണ് പിൻപറ്റുന്നത്. സംഘടന ഒരു കാര്യം ഹലാലാക്കിയാൽ അത് ഹലാലാകുന്നു, ഹറാമാക്കിയാൽ ഹറാമാകുന്നു. സംഘത്തിന്റെ നേതാവ് ഹലാലാക്കിയാൽ ഹലാലാകുന്നു, ഹറാമാകുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ യഹൂദ നസറാനികളോടുള്ള സാദൃശ്യമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് സഹോദര, അള്ളാഹുവിനെയാണ് നീ അനുസരിക്കേണ്ടത്, റസൂലിനെയാണ് നീ അനുസരിക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വഅത്തീഉർ റസൂൽ, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. അവരാണ് അനുസരണത്തിന്റെ അടിസ്ഥാനം. വഉലിൽ അംറി മിൻകും, അതോടൊപ്പം നിങ്ങളിലെ ഉലിൽ അംറിനെ അനുസരിക്കണമെന്ന് പറഞ്ഞ ഉടനെ അവിടെ അള്ളാഹു തആല അത്തീഉ എന്ന് വീണ്ടും പറഞ്ഞില്ല. എന്തിനു വേണ്ടിയാണത്? അള്ളാഹുവും റസൂലും പറഞ്ഞതിന് യോജിച്ചവർ പറഞ്ഞാൽ മാത്രമാണ് അവരെ അനുസരിക്കേണ്ടത്. അപ്പോൾ ഭരണാധികാരികളാകട്ടെ, വലിയ വലിയ പണ്ഡിതന്മാരാകട്ടെ, ആരാകട്ടെ, അള്ളാഹുവും റസൂലും പറഞ്ഞതിന് യോജിച്ചു പറഞ്ഞാൽ മാത്രമാണ് നാം അവരെ അനുസരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളൂ. അത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ന് പല രൂപത്തിലുള്ള തക്ലീദുകൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അത്തരം സന്ദർഭത്തിൽ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ മാറ്റ്, അതിന്റെ തിളക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നാം സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മൂന്നാമത്തെ കാര്യം അർബാബുകൾ ഒഴിവാക്കുക എന്നതാണ്. അള്ളാഹുവിന് പുറമേ ഹലാൽ ഹറാമുകൾ തീരുമാനിക്കുന്ന ഒരാളും നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകരുത്. റബ്ബിന്റെ കൽപ്പനയായിരിക്കണം നിന്റെ അടുക്കൽ കൽപ്പന. അള്ളാഹുവിന്റെ വിലക്കായിരിക്കണം നിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്ന വിലക്ക്. അതല്ലാതെ മറ്റാരുടെയും വാക്കാകാൻ പാടില്ല. ആരുടെയും ചിന്താഗതികളോ സമൂഹത്തിലെ നടപ്പുരീതികളോ ഒന്നുമാകരുത്, മറിച്ച് അള്ളാഹുവിന്റെ തീരുമാനമായിരിക്കണം. ഇതേറ്റവും ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാലാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ പൂർത്തീകരണം, അതിന്റെ അന്തസത്ത ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നത് ഈ നാലാമത്തെ കാര്യത്തിലാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് അൽ അൻദാദ്. അൻദാദുകൾ ആരാണ് അൻദാദുകൾ എന്ന് പറഞ്ഞാൽ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, മാ ജദബക അൻ ദീനിൽ ഇസ്ലാമി മിൻ അഹലിൻ ഔ മസ്കൻ ഔ ഗൈരിഹിമാ. അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനകളിൽ നിന്ന് നിന്നെ അകറ്റി നിർത്തുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, കുടുംബമാകട്ടെ, നിന്റെ ഭവനമാകട്ടെ, സമ്പാദ്യമാകട്ടെ, എന്തെല്ലാം കാര്യങ്ങളാകട്ടെ, അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനകളിൽ നിന്ന് നിന്നെ അകറ്റി നിർത്തുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അൻജാദികളാണ്. റബ്ബിന്റെ കൽപ്പനക്ക് മുന്നിൽ മറ്റൊരാളുടെ കൽപ്പനയെ നീ മുന്നിൽ വെക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിന്റെ താൽപര്യങ്ങൾ നിനക്ക് അതിന്റെ മുന്നിൽ വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവർ നിന്റെ മനസ്സിൽ അൻദാദികളായി മാറിയിരിക്കുന്നു. അതാണ് അൻദാദികൾ എന്ന് പറഞ്ഞാൽ, നിന്റെ ഹൃദയത്തെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകറ്റുന്ന എന്തെല്ലാം ചിന്തകളുണ്ടോ, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അൻദാദികളാണ്. റബ്ബൊരു കൽപ്പന പറഞ്ഞിരിക്കുന്നു, അതിനു മുന്നിൽ നിന്റെ ഭാര്യ നിനക്ക് തടസ്സമാകുന്നു, അള്ളാഹു താടി വളർത്തണം എന്നാണ് പറഞ്ഞത്. ഭാര്യ പറയുന്നത് നിനക്ക് ഭംഗിയില്ല, ഒഴിവാക്കണമെന്നാണ് നിന്നോട് കൽപ്പിക്കുന്നത്. ഭാര്യയുടെ കൽപ്പനക്ക് മുന്നിൽ നിനക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. നാട്ടുകാർ നിന്നോട് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായാണ്, നിനക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിന് മുന്നിൽ മറ്റുള്ളവരെ നിനക്ക് വലുതായി തോന്നിക്കുകയാണ്. അള്ളാഹു എന്ത് വിചാരിക്കുമെന്നതല്ല, അള്ളാഹുവിന്റെ മനസ്സിൽ അനിഷ്ടം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അനിഷ്ടമുണ്ടാകുമോ എന്നതല്ല, മറിച്ച് ജനങ്ങൾക്ക്, നിനക്കിഷ്ടമുള്ളവർക്ക്, നിന്നെ സ്നേഹിക്കുന്നവർക്ക് അവർക്ക് പ്രയാസമുണ്ടാകുമോ എന്നതാണ് നിന്റെ മനസ്സിനകറ്റുന്ന കാര്യം. നിന്റെ സമ്പത്തിന് കോട്ടം തട്ടുമോ എന്നതാണ് നിന്നെ പ്രയാസത്തിലാക്കുന്നത്. നിന്റെ വീടിന് പ്രയാസമുണ്ടാകുമോ, നിന്റെ അധികാരത്തിനും സമ്പത്തിനും നിന്റെ സ്ഥാനമാനങ്ങൾക്കും അഭിമാനത്തിനും തറവാടിത്തത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, റബ്ബിന്റെ ദീനിന്റെ കൽപ്പനകളിൽ നിന്ന് നിന്നെ അകറ്റുന്ന എന്തെല്ലാം ചിന്തകളും വിചാരങ്ങളും ഉണ്ടോ അതെല്ലാം അൻജാദികളാണ്. പണ്ഡിതന്മാർ അതിന് തെളിവായി പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവരല്ലാഹുവിന് പുറമെ അൻദാദികളെ സ്വീകരിച്ചിരിക്കുന്നു. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ ഇവരെയും സ്നേഹിക്കുന്നു. എന്താണ് ഇവരെയും അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നു എന്ന് പറയാനുള്ള തെളിവ്? അള്ളാഹുവിന്റെ കൽപ്പനകൾ അതും ഇവരുടെ കൽപ്പനകളും നിന്റെ മുന്നിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനയെ മുന്തിക്കാൻ അവന് പ്രയാസമാണ്, അവന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, അത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. റബ്ബിന്റെ കൽപ്പനയും മറ്റുള്ളവരുടെ കൽപ്പനയും മുന്നിൽ വരുമ്പോൾ, അതുകൊണ്ടല്ലേ അല്ലാഹു തആല പറഞ്ഞത്, അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, തന്റെ ഇലാഹിനെ ദേഹേച്ഛയാക്കി മാറ്റിയവനെ നീ കണ്ടുവോ. അവന്റെ ഇലാഹാരാണ് അവന്റെ മനസ്സു പറയുന്നത്, അവന്റെ മനസ്സിന്റെ ഇഷ്ടങ്ങളാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ പറഞ്ഞയാളുടെ ഉപമ ഏതുപോലെയാണ്, അവൻ ഏതൊരു ഹറാമ് കണ്ടുകഴിഞ്ഞാലും അതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല, അതിൽ നിന്ന് സ്വന്തത്തെ തടുത്തു നിർത്താൻ കഴിയില്ല, അവനത് ചെയ്തുകൊണ്ടിരിക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി അവനെ തടയുകയില്ല. രഹസ്യമായി വന്നു കഴിഞ്ഞാൽ അവന്റെ മനസ്സ് അവനോട് എന്താണോ പറയുന്നത് അതവൻ ചെയ്തു കളയും. ഇത്തരക്കാർ അവരുടെ മനസ്സിനെ ഇലാഹാക്കി മാറ്റിയിരിക്കുന്നു. അവരുടെ മനസ്സിൽ വലിയ വലിയ കാര്യങ്ങളായി അവരുടെ മനസ്സ് വലിയ പ്രേമത്തിലോ അതല്ലെങ്കിൽ സ്നേഹത്തിലോ അകപ്പെട്ടിട്ടുള്ളത് ആരുമായാണോ അവരാണ് അവന്റെ മുന്നിൽ വലുത്. അവരുടെ കൽപ്പനകളും ഇഷ്ടവുമാണ് അവന്റെ ഇഷ്ടം. ഇത് അള്ളാഹുവിന് പുറമെ അൻദാദികളെ സ്വീകരിക്കുന്നതിന്റെ രൂപങ്ങളിൽ പെട്ടതാണ്. ഇത് ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റായേക്കാം, ചിലപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അന്തസത്തെ കുറക്കുന്ന തിന്മകളിൽ ഉൾപ്പെടാനും സാധ്യതയുണ്ട്. എന്തായാലും സഹോദര, ഈ നാല് കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് നാം എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇത് നമ്മുടെ കലിമത്താൻ, നമ്മെ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തുന്ന വാക്കാൻ. ഇത് നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മറ്റെന്തെല്ലാം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടാലും ഇൻഷാ അല്ലാ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതുകൊണ്ട് ഈ കലിമത്തിന് നിങ്ങൾ മുറുകെ പിടിക്കണം. ഇതിലാണ് വിജയമുള്ളത്, ഇതിലാണ് ഏറ്റവും സുന്ദരമായ പര്യവസാനമുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ വില നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നാളുകൾ അത് മറന്നുപോയിരിക്കുന്നു, അതിനെക്കുറിച്ച് പറയുന്നവരും ഓർമ്മപ്പെടുത്തുന്നവരും കുറഞ്ഞുപോയിരിക്കുന്നു. വഇലല്ലാഹിൽ മുസ്തഹ വഇലല്ലാഹിൽ മുസ്തക വഅലൈഹി തുക്ലാനു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വസല്ലല്ലാഹു വസല്ലം വബാരക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.